You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, ഡോക്ടർ ഗോപകുമാർ ചോലയിൽ എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഒഡീഷയിൽ, ഫോണി ചുഴലിക്കാറ്റിനെ നേരിടാനായി എടുത്ത നടപടികൾ വിജയം കൊണ്ടതും അതിനെ അഭിമുഖീകരിച്ച രീതിയുമെല്ലാം ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെയുള്ളവർ അഭിനന്ദിക്കുന്നുണ്ട്. എന്താണ് ഇതിൽ എടുത്തു പറയാവുന്നത്? എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുക?
നമ്മുടെ ആദ്യത്തെ അഭിനന്ദനം പോകേണ്ടത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന് തന്നെയാണ്. April 25 നമ്മുടെ ശ്രീലങ്കയുടെ തീരത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം ഘട്ടം ഘട്ടമായിട്ട് ഡിപ്രഷനും ഡീപ്പ് ഡിപ്രഷനും സൈക്ലോണിക് സ്റ്റോമും സിവിയർ സൈക്ലോണിക് സ്റ്റോമും എക്സ്ട്രീംലി സിവിയർ സൈക്ലോണിക് സ്റ്റോമും ആയി മാറിയതിന്റെ പശ്ചാത്തലത്തില് ഓരോ ഘട്ടത്തിലും വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിക്കൊണ്ടിരുന്നത്. അത് April 25 തുടക്കം കുറിച്ച് May 3 അത് കരയിലോട്ട് കടക്കുന്ന സമയം വരെ വളരെ കൃത്യമായിട്ട് അതിന്റെ ട്രാക്ക് പ്രൊഡിക്ഷനും അതിന്റെ ലാൻഡ്ഫോൾ പ്രൊഡിക്ഷനും വളരെ കൃത്യമായിട്ട് തന്നെ നൽകിയിരുന്നു. അത് ഒറീസയെ സംബന്ധിച്ചിട്ട് 1999 ശേഷം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ്. 2013 ഫൈലിൻ ആഞ്ഞടിച്ചെങ്കിലും ഇത്രയും ശക്തമായിരുന്നില്ല, മരണനിരക്ക് കൂടുതലായിരുന്നു. പക്ഷെ ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഒറീസ സർക്കാർ, ഇന്ത്യയിലെ വളരെ അത്ര വലിയ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റൊന്നല്ല എങ്കിൽ പോലും അവര് ഇതിന് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും ബെയർ മിനിമത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നത്തിൽ വിജയിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് UN ഏജൻസികളും മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നും കാലാവസ്ഥാ വകുപ്പിനും മറ്റ് ഒരേ സർക്കാരിനും ഒക്കെ അഭിനന്ദനങ്ങൾ പ്രവഹിക്കുന്നത്. UN ഏജൻസി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഏജൻസി പറയുന്നത് കാലാവസ്ഥാ വകുപ്പ് പിൻ പോയിന്റ് ആക്യുറസിയിലാണ് ഇതിന്റെ ഏർലി വാർണിംഗ് നടത്തിയിട്ടുള്ളത്. അതായത് ഏതാണ്ട് 1200,000 ആളുകളെ വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവാക്വേഷൻ പ്ലാൻ തയ്യാറാക്കി നേരത്തെ 4 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ പിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രീ ഗോപകുമാർ ചുമലി, ഏത് തരത്തിലുള്ള ഒരു പുനരധിവാസ കേന്ദ്രങ്ങളായിരുന്നു അല്ലെങ്കിൽ പാർപ്പിടങ്ങളായിരുന്നു അവർ ഒരുക്കിയിരുന്നത്? അതും ഒരു പ്രത്യേക രീതിയിൽ കാറ്റിനെ അതിജീവിക്കാൻ കഴിയുന്നതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേക്കുറിച്ച് പറയാൻ കഴിയുമോ?
ഏതാണ്ട് 4000 ഷെൽട്ടേഴ്സ് ആണ് ഉണ്ടാക്കിയതായിട്ടാണ് കണക്കിൽ പറയുന്നത്. അതിൽ തന്നെ 880 ഷെൽട്ടേഴ്സ് വളരെ സ്പെസിഫിക് ആയിട്ട് ഈ സൈക്ലോൺ ഉണ്ടാകുമ്പോൾ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള തരത്തിലുള്ള IIT കാൺപൂരിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് മുൻകാലങ്ങളിൽ അവർ നിർമ്മിച്ചു വെച്ചിരുന്നത്. അപ്പോ ഒരു സൈക്ലോൺ പൂർവ്വതീരത്ത് ഉണ്ടാകുമ്പോൾ ഒറീസ അതിന്റെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന നിലയ്ക്ക് ഒറീസ സർക്കാർ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ IIT കാൺപൂരിന്റെ സഹായത്തോടുകൂടിയാണ് അവർ തീരദേശം മേഖലയിൽ നിന്ന് തൊട്ടടുത്തല്ല കുറച്ച് ദൂരം മാറിയിട്ട് കോസ്റ്റൽ ബെൽറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള 880 സ്പെഷ്യൽ ഷെൽട്ടേഴ്സ് ഈ സൈക്ലോണിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുള്ള തരത്തിലുള്ള സംവിധാനത്തോടു കൂടിയിട്ടാണ് അത് കക്കേടാകൃതിയിൽ അതിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കാറ്റ് നേരിട്ട് അതിനടിച്ച് വിശാൻ പറ്റുന്ന തരത്തിലായിരിക്കില്ല, അതിന്റെ ഒരു എയറോഡൈനമിക് ഡിസൈനിങ് ആയിരിക്കും അതിന്റെ പ്രത്യേകത. ഇത്രയും വലിയൊരു മാസ് ഇവാക്വേഷൻ നടത്തുവാനും ഫലപ്രദമായിട്ട് അത് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതായത് നമ്മുടെ UNന്റെ ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അതിന്റെ കീഴിൽ സെഡായി ഫ്രെയിംവർക്ക് ഒരു 2015-30 കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വോളണ്ടറി നോൺ ബൈൻഡിങ് അഗ്രിമെന്റ് ആണ്. ഓരോ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന ഓരോ സംസ്ഥാനങ്ങളും പ്രൈമറി ആയിട്ടുള്ള അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം മറ്റു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ സഹായത്തോടെ ലോക്കൽ ഗവൺമെന്റ്, പ്രൈവറ്റ് സെക്ടർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് സ്വയം ഫ്രെയിംവർക്ക് ഉദ്ദേശിക്കുന്നത്. അത് വളരെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒറീസ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി.
ശ്രീ ഗോപകുമാർ, ഇതിന് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഒഡീഷയിലെ സ്ഥിതിവിശേഷങ്ങളിൽ നിർണായകമായത്?
ഇത് പിന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോട് തന്നെയാണ് നമുക്ക് നന്ദി പറയേണ്ടത്. സാറ്റലൈറ്റ് സംവിധാനങ്ങളും അതുപോലെ റഡാർ സംവിധാനങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ടാണ് ഇതിന്റെ ട്രാക്കിങ്ങും ഫർദർ മൂവ്മെന്റ് എല്ലാം പ്രവേശിച്ച് നൽകിക്കൊണ്ടിരുന്നത്. അത് മീഡിയ വഴി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ധാരാളം മെസ്സേജുകളാണ്, ലക്ഷക്കണക്കിന് മെസ്സേജുകളാണ് ആളുകൾക്ക് പറഞ്ഞൊഴുകിയിരുന്നത്. അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കാനും അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സൈഡിലുള്ള സംസ്ഥാനത്ത് ഇത് ഒരു സൈക്ലോൺ ഉണ്ടായാൽ അതിന്റെ ഒരു ടാർജറ്റ് എന്ന നിലയ്ക്ക് ജനങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഒരു മുന്നറിയിപ്പ് വന്നാൽ പെട്ടെന്ന് മാറുക, അതിനനുസരിച്ച് ഗവൺമെന്റ് മെഷീനറിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അവര് ഒട്ടും ലാഘവത്തോടെ കാണുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് അതും കൂടിയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം വളരെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ നമ്മുടെ ഡിസിമിനേഷൻ നെറ്റ്വർക്ക് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഇനി കേരളത്തിലേക്കും മുന്നറിയിപ്പുകൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു ഫോനി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട്. അത് എങ്ങനെയാണ് കേരളത്തിലെ അധികൃതരും വിദഗ്ധരും അതിനെ സമീപിച്ചതും അതിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അത് കേരളത്തെ എത്രമാത്രം ബാധിച്ചിരുന്നു?
കേരളത്തെ സംബന്ധിച്ചിട്ട് പിന്നെ അതിന്റെ ഒരു സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസിൽ പിന്നെ കേരളം ഉൾപ്പെടും എന്നുള്ള ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഏപ്രിൽ 25 ന്യൂനമർദ്ദമായി തുടങ്ങി പിന്നീട് സൈക്ലോൺ സ്റ്റോമായി മാറുന്നു. ആ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിഭ്രാന്തി കേരളത്തിൽ ജനസമൂഹത്തിനിടയ്ക്ക് പരക്കുന്നുണ്ടായി. കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അതിനെ വളരെ കൃത്യതയോടെയൊന്നും കേരളത്തിലോട്ട് വരാനുള്ള സാധ്യതയൊന്നും പറഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അത് നമ്മുടെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ അവര് അതിനെ ഒന്നും കൂടി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അവർ തയ്യാറായിട്ടിരിക്കണം, എന്ത് വന്നാലും അത് നേരിടാനുള്ള തരത്തിലുള്ള ഒരു കിറ്റ് തയ്യാറാക്കി പ്രചരിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വിഭ്രാന്തി പ്രാപിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും നമുക്ക് ചെറിയൊരു തോതിലുള്ള ചില പ്രദേശങ്ങളിൽ ചില മഴ കിട്ടിയത് വെച്ച് ബാക്കി ഒന്നും തന്നെ കേരളത്തെ സംബന്ധിച്ച് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഹെവി റെയിൻഫോളോ അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല.
ശ്രീ ഗോവാർ ചുവലയിൽ, ഇനി ഫോണി ചുഴലിക്കാറ്റ് ഇപ്പോൾ ഏത് ദിശയിലേക്കാണ്, അതിന്റെ ഒരു കാഠിന്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ?
ഫോണി ചുഴലിക്കാറ്റിന്റെ ഒരു സംഭവം, ഫോണി ചുഴലിക്കാറ്റ് ഇപ്പൊ ഡീകെയിങ് സ്റ്റേജിലാണ് എന്ന് പറഞ്ഞാൽ ഇനി കാലാവസ്ഥ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബുള്ളറ്റിനും ഇറക്കുന്നില്ല എന്നൊരു വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആസാമിലോട്ട് എത്തി, അതിന്റെ ഒരു ലോ പ്രഷർ സിസ്റ്റമായിട്ട് അവസാനിക്കുന്നു എന്നാണ് വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ കുറച്ച് മോർട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ട്, കുറച്ച് കാറ്റ് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണ നിരക്ക് 50 കടന്നിട്ടുണ്ട്. ബംഗാളിനെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. വിസയിലും മിനിമം ആയിരുന്നു. 12 കണക്കാണ് ഏറ്റവും ലാസ്റ്റായി വന്നത്. ഒരു 8 നിരക്കും ഒരു 4 ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് മരങ്ങൾ വീണിട്ട് മരിച്ചതായിട്ടും പറയുന്നുണ്ട്. ഒരു 12 ഒരു കണക്കാണ് നമുക്ക് ലഭ്യമാവുന്നത് ഈ ഒരു അവസരത്തിൽ.
ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ഗോകുമാർ ചോലയിൽ ഇതേക്കുറിച്ച് SBS മലയാളത്തോട് സംസാരിച്ചതിന്.
നന്ദി.
Hear more stories in your language by visiting sbs.com.au.